الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد.
ഇതുവരെ നമ്മൾ എടുത്ത ഒന്നുകൂടി ചുരുക്കി പറയാം. عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول اذا رايتموه فصوموا واذا رايتموه فافطروا فان غم عليكم فاقدروا له او فاقدروا له. حديثنا صحابي عبد الله بن عمر انا അതുപോലെതന്നെ ഹദീസിന്റെ ഷർഹ് اذا رايتموه നിങ്ങൾ ഹിലാൽ കണ്ടാൽ, റമദാൻ മാസത്തിന്റെ ഹിലാൽ കണ്ടാൽ, ഫസൂമു നിങ്ങൾ നോമ്പ് നോൽക്കുക. അതോടൊപ്പം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഹിലാൽ എന്നതിന്റെ അർത്ഥം ലോകത്തിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചന്ദ്രൻ മാസപ്പിറവി കഴിഞ്ഞ് 3 ദിവസങ്ങൾ വരെ ഹിലാൽ എന്നതിന് പറയും, അത് കഴിഞ്ഞാൽ പിന്നീട് കമർ എന്നാണ് പറയുക. മാസപ്പിറവി അടക്കം 3 ദിവസം, 3 ദിവസങ്ങൾ വരെ ഹിലാൽ എന്ന് പറയും, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കമർ എന്നാണ് പറയുക. ഫസൂമു, സൂമു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം നിയ്യത്ത് വെക്കാനാണ്. നോമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന കാര്യം ഹദീസിൽ വന്നതാണ്. ഒരിക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് കണ്ടാൽ, അത് എന്നതുകൊണ്ട് ഉദ്ദേശം ഹിലാൽ ഷവ്വാൽ, ഷവ്വാൽ മാസപ്പിറവിയാണ്. ഫഅഫ്തിറു, നിങ്ങൾ നോമ്പ് ഒഴിവാക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, അത് നിങ്ങൾക്ക് മറയ്ക്കപ്പെട്ടാൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് മറയിടപ്പെട്ടാൽ. ഉമ്മ എന്ന പദം എവിടെ നിന്നാണ് വന്നതെന്ന് കുറെ ചർച്ചകളുണ്ട്. കൂടുതൽ വിശദീകരണം വേണ്ടവർ ഇബ്നു ദഖീഖ് അൽഈദിന്റെ ഇഹ്കാമുൽ അഹ്കാം വായിച്ചു നോക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു, നിങ്ങൾ ഫഖ്ദുറു ലഹു, അതിന് രണ്ടർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു കണക്ക് കൂട്ടുക, അതായത് 30 പൂർത്തീകരിക്കുക. വേറൊരു വിഭാഗം പറഞ്ഞു നിങ്ങൾ അത് ചുരുക്കുക. ഈ ഹദീസിൽ രണ്ട് മസ്അലകൾ പ്രധാനമായി നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ മസ്അല ഷഅബാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം നോമ്പ് നിൽക്കുന്നത്. ഇതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് നിൽക്കണം, മറ്റൊരു വിഭാഗം പറഞ്ഞു നോമ്പ് നോക്കൽ അനുവദനീയമല്ല. രണ്ടാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. രണ്ടാമത്തെ മസ്അല ഹിലാല് ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ നാട്ടിലേക്കും ഇത് ബാധകമാകുമോ, അതേപോലെ തന്നെ അതല്ല ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അവിടത്തുകാർ മാത്രമാണ് നോമ്പ് നിൽക്കേണ്ടത്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു മുസ്ലിം മതത്തിന് മൊത്തത്തിൽ ബാധകമാകും, അവരുടെ തെളിവുകൾ എന്താണെന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു ഇല്ല, ഓരോ വിഭാഗക്കാർക്കും അവരുടേതായ കാഴ്ചകളാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇതാണ് ഈ ഹദീസിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്ത പ്രധാനപ്പെട്ട മസ്അലകൾ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നോമ്പ് വരുന്നതും അതുപോലെ നോമ്പ് അവസാനിക്കുന്നതും. ഇതിൽ ഹിസാബിന് അല്ലെങ്കിൽ ഗോളശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾക്ക് പരിഗണനയില്ല, ഇവിടെ കാഴ്ചക്കാണ് പരിഗണന. കാരണം സാധാരണക്കാരായ എല്ലാവർക്കും മനസ്സിലാകുന്നത് കാഴ്ചയാണ്. ഗോളശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ വിഷയം, ഒരു വിഭാഗം ആളുകൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാകുമോ, അതല്ല അവർക്ക് മാത്രമാണോ അത് ബാധകമാവുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ അഭിപ്രായ വ്യത്യാസം മുസ്ലിം മതത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമാകരുത്. ഓരോ നാട്ടിലുമുള്ള അമൽ എന്താണോ അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉപദേശിച്ചിട്ടുള്ളത്. ശരിയ ഹദീസിന്റെ ഫവായിദുകൾ, അതോടുകൂടി ഹദീസ് നമ്മൾ അവസാനിപ്പിക്കും. ഫവായിദുൽ ഹദീസ്, ഒന്നാമത്തെ ഫായിദ, ദുഖൂലു സിയാമി റമദാന മുഅല്ലഖും റുഅയത്തിൻ നാസ് ഔ ബഅദുഹും ലിൽ ഹിലാൽ. റമദാൻ മാസം അതിന്റെ ആഗമനം, അത് ആരംഭിക്കുക എന്നത് ജനങ്ങളുടെ കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിർണ്ണയിക്കേണ്ടത്. അതല്ലാതെ കണക്കോ മറ്റു കാര്യങ്ങളോ അല്ല, ജനങ്ങളുടെ കാഴ്ചയാണ് അതിന്റെ അടിസ്ഥാനം. റമദാൻ വരുന്നതും റമദാൻ അവസാനിക്കുന്നതും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത്? ജനങ്ങളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത്. വഅന്ന ഇഅ്തിമാദ് അൽഹിസാബ് മുഹറമൻ വമുഖാലിഫുൽ ശരീഅ, കണക്ക് നോക്കുക എന്നത് അല്ലെങ്കിൽ ഗോളശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൾ അവലംബിക്കുക എന്നത് ഹറാമാണ്, ശരീഅത്തിന് വിരുദ്ധമാണ്. അതിന് കാരണമായി പറയുന്നത് ഒന്ന്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലെ ദീനിലെ ഹുക്കുമുകൾ വെക്കാൻ പാടുള്ളൂ. ഇത് ചിലപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാത്ത കാര്യമാണിത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ മേൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. ഈ അഭിപ്രായം ചില പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് ഈ അഭിപ്രായം മുൻഗാമികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അവർ ശക്തമായി ആക്ഷേപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സലഫുകളിൽ ചിലർക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്, വളരെ കുറഞ്ഞ ആളുകൾ, എണ്ണാൻ പോലും ഇല്ലാത്ത കുറച്ച് ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഫായിദ, അന്നഹു ഇൻ ലം യുറൽ ഹിലാലു ബിഗീമൻ ഔ നഹ്വിഹി ലം യസൂമു ഇല്ലാ ബിതക്മീലി ശഅബാന 30 യൗമൻ. റമദാൻ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 29-ന്റെ അന്ന് 30 പൂർത്തീകരിക്കണം. തെളിവ് എന്താണ്? വഇൻഹും അലൈക്കും ഫഖ്ദുറു ലഹു. അതുപോലെ തന്നെ വകദാലിക ലം യഫ്തറു ഇല്ലാ ബിതക്മീലി റമദാന 30 യൗമൻ. ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 29-ന് 30 പൂർത്തീകരിക്കണം. 30-ന്റെ അന്ന് കണ്ടിട്ടില്ലെങ്കിലോ? മാസം 30 ഉള്ളൂ. മാസം അതോടുകൂടി തീർന്നു. നിഷ്കാലാക്കി നോക്കിയതാണ് മുമ്പ് വീണയില്. ശരി, അപ്പോ 29-ന് അന്ന് കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തീകരിക്കുക. 30-നൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കാം. 3, വഫീഹി നിസ്ബത്തു ഫിഅലിൽ വാഹിദി ഇലൽ ജമാഅ, ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് ജമാഅയ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുക എന്നത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. എവിടെയാണ്? ഒരൊറ്റയാളെ ഉദ്ദേശിച്ചുകൊണ്ട് ജമാഅയ പദം ഉപയോഗിക്കുക. ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ കണ്ടാൽ എന്നാൽ എല്ലാവരും കൂടി കാണണമെന്നില്ല, ഒരാൾ കണ്ടാലും മതി, ഒരാള് കണ്ടാലും മതി. അത് പല ആയത്തുകളും വന്നിട്ടുണ്ട് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല ഏകനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ അവൻ തന്നെ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ജമാഇന്റെ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നാ ഖലഖ്നാ സമാവാതി വൽ അർദ് എന്ന പദപ്രയോഗം ധാരാളമുണ്ട്. ശരി, തഅദീമാണ്, ബഹുമാനത്തിന് വേണ്ടി. ഇവിടെ ഒരാളെ ഉദ്ദേശിച്ച് മാത്രം, ബഹുമാനത്തിന് വേണ്ടിയാണ് പ്രയാർ ജമാ ഉപയോഗിക്കുന്നത്. ജമാ തഅദീം, ബഹുമാനത്തിന് വേണ്ടിയുള്ള ജമാ ഉണ്ട്. ഉദാഹരണത്തിന് വലിയ ഷേഖന്മാരൊക്കെ കണ്ടു, അപ്പൊ നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അവരോട് ഏകവചന പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ബഹുവചന പ്രയോഗങ്ങൾ പറയുന്ന ലവജബ്തു മലഹാദ സുആൽ, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ. അത് മലയാളത്തിലും നമ്മൾ ബഹുവചന പ്രയോഗം നടത്തുള്ളൂ. ബഹുമാനിക്കേണ്ട ആൾക്കാരാണെങ്കിൽ മലയാളത്തിൽ ബഹുവചനം നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഉദാഹരണത്തിന് വലിയൊരു മനുഷ്യനോട് പോയിട്ട് നിന്റെ പേരെന്താന്ന് വെക്കും, നമ്മള് ഇല്ല നിങ്ങളുടെ പേരെന്താന്ന് വെക്കും. ബഹുവചനമാണ് നിങ്ങൾ. അതെന്തുകൊണ്ടാണ്? അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് രാജാക്കന്മാർ ഉത്തരവിറക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? നോംന്നാ പറഞ്ഞിരുന്നത്. നോംന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിൻ്റെ അർത്ഥം. അതെന്തിനാ? ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാ ഭാഷയിലുള്ള പ്രയോഗമാണത്. ഏതാണ്ട് എല്ലാ ഭാഷയിലും അള്ളാഹു ആലം ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും മലയാളത്തിലുണ്ട്, അറബിയിൽ അതെന്തായാലും ഉണ്ട്. അപ്പൊ അത്തരം പ്രയോഗങ്ങൾ നല്ലതാണ്. ബഹുമാനിക്കപ്പെടേണ്ട ആളുകളോട് അൻതും, ഫദീലത്തുക്കും, ഇങ്ങനെയൊക്കെ മുശായിഖന്മാരെ അഭിസംബോധന ചെയ്യുന്നതാണ് ഒരു അദബ്. തയ്യബ്, അല്ലാതെ അൻത എന്നൊക്കെ പ്രയോഗിക്കുന്നതിനേക്കാൾ നല്ലതാണ്. 4, اختلاف العلماء في مسألة اعتبار اختلاف المطالع. മതാലിഅകളുടെ വ്യത്യാസം അത് പരിഗണിക്കണമോ വേണ്ടയോ എന്നതിലുള്ള പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. അതായത് മൊത്താലിയെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുന്ന ആ ഉദയം അത് ലോകത്തെല്ലാവരും പരിഗണിക്കണോ അതല്ല കുറച്ച് ആൾക്കാർ പരിഗണിച്ച ഓരോ നാട്ടിലുള്ള ആളുകൾ പരിഗണിച്ചാൽ മതിയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസവും വത്തിഫാഖുഹും അല അന്നഹു ലാ യുഅദ്ദി ഇല തഫറുഖി ബൈൽ മുസ്ലിമീൻ, ഈ മസ്അല ഒരിക്കലും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് കാരണമാകരുത് എന്ന വിഷയത്തിൽ അവരുടെ യോജിപ്പും. അതിൽ അവരെല്ലാവരും യോജിച്ചിട്ടുണ്ട്. ഈ മസ്അല മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ അവർ യോജിച്ചിട്ടുണ്ട്. കൂടുതലും ഇത് പ്രകടമാവുക എപ്പോഴാ? നോമ്പ് ആരംഭിക്കുമ്പോഴോ അതല്ല പെരുന്നാളിന്റെ സമയത്തോ? ഈ അഭിപ്രായ വ്യത്യാസം എപ്പോഴാ കൂടുതൽ ശക്തമായി പ്രകടമാവുക? പെരുന്നാളിന്റെ സമയത്താണ്. കാരണം നോമ്പിന്റെ സമയത്ത് ഇപ്പോ ഉദാഹരണത്തിന് ഒരാൾ നോമ്പ് വെച്ചു, കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആളുകൾ അറിയില്ല. കാരണം നോമ്പ് വെക്കുന്നവന് പ്രത്യേകിച്ച് പുറത്തേക്ക് കാണിക്കാനൊന്നുമില്ല. പക്ഷെ പെരുന്നാളാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അറിയും. കുറച്ചാളുകൾ നോമ്പ് വെച്ചിരിക്കും, വേറെ കുറച്ച് ആൾക്കാർ തെക്ബീർ ചൊല്ലി, ചിലപ്പോൾ റോട്ടിലൂടെ തെക്ബീർ ചൊല്ലും, അതേപോലെ മൈക്ക് കെട്ടി ചിലപ്പോൾ തെക്ബീർ ചൊല്ലും, അതുപോലെ ഖുതുബ പറയും. ഖുതുബയിൽ ചിലപ്പോൾ ഇത്തരം ഖുതുബയുടെ പ്രധാന വിഷയം തന്നെ അന്നതായിരിക്കും, എന്ത് ഹിലാല് അതിന്റെ വിഷയമായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ ഖുതുബ പറയാം. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിലെ മറ്റു വിഭാഗക്കാരെ അവരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പൊ പെരുന്നാളിന്റെ സമയത്താണ് ഇത് കൂടുതൽ പ്രകടമാവുക, മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ. അത് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പ്രകാരം ഭിന്നിക്കുക എന്നത് അനുവദനീയമല്ല. അഞ്ചാമത്തെ ഫായിദ, അന്ന മൻ ഇൻഫറദ ബിറുയ്യതിഹി ഫീ ബറി വനഹ്വിഹി ലസിമഹുൽ അമലു ബിമുഖ്തദ റുയ്യതിഹി. ഒരാൾ ഒരു നാട്ടിൽ ഒറ്റക്കാണ്, ഒരു ദ്വീപിലോ വല്ല അകപ്പെട്ടുപോയി, ഒരു കരപ്രദേശത്ത് ഒരു നാട്ടിൽ അയാൾ ഒറ്റക്കായി പോയി, ആരും അയാൾക്ക് കൂട്ടനില്ല, അങ്ങനത്തെ ഒരവസ്ഥയിൽ അയാൾ പെട്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ കണ്ടതിനനുസരിച്ച് അയാൾ ചെയ്യാണ് വേണ്ടത്. അയാൾക്ക് റമദാനെ കുറിച്ച് കണക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ കണ്ടതനുസരിച്ച് അമല് ചെയ്യണം. ഒരാൾ ദ്വീപിൽ പെട്ടുപോയി, അപ്പൊ അയാൾ ഏതാണ്ട് അയാൾ മാസമൊക്കെ കണക്ക് കൂട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റമദാൻ ആയിക്കഴിഞ്ഞാൽ അയാൾക്കറിയാൻ പറ്റും റമദാനാണ് വരുന്നത്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ റുയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രവർത്തിക്കണം. അതിന് തെളിവെന്താ? ഇദറായിതുമൂഹു ഫസൂമു ഇദറായിതുമൂഹു ഫഅഫ്തിറു. അതുപോലെ തന്നെ ആറാമത്തെ ഫായിദ, ഇതിൽ എന്തിന് തെളിവുണ്ട്? وفيه دليل على انه لا يشرع الصوم قبل رؤيه الهلال. മാസപ്രവി കാണുന്നതിനു മുന്നേ നോമ്പ് നോൽക്കുക എന്നത് അനുവദനീയമല്ല എന്നതിൽ ഹദീസിൽ തെളിവുണ്ട്. എവിടെ ഹദീസ് തെളിവുള്ളത്? മാസപ്രവി കാണുന്നതിനു മുൻപ് നോമ്പ് നോൽക്കൽ അനുവദനീയമല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് തെളിവെടുക്കുക? ഇദ റഅയ്തുമൂഹു ഫഅഫ്തിറു, അപ്പോൾ നിങ്ങൾ നോമ്പ് നോൽക്കുക. അപ്പൊ കാണണം, കണ്ടിട്ടേ നോമ്പ് വെക്കാൻ പാടുള്ളൂ. അപ്പൊ കാണുന്നതിന് മുന്നേ നോമ്പ് വെക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഷാബാൻ 30-നും 29-നും നോമ്പ് വെക്കരുത് എന്നുള്ള കാര്യം കൂടി ഇന്ന് കിട്ടും. അത് തർത്തീബാണ് അറിയിക്കുന്നത്. ഇങ്ങനെയായാൽ ഇങ്ങനെ ചെയ്യുക. അപ്പൊ അപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും, തർത്തീബിനെ അറിയിക്കും. അപ്പൊ ഇത് ചെയ്ത് ഇത് വന്നാൽ ഇത് ചെയ്യുക. അപ്പോ കാഴ്ച ഉണ്ടായി കഴിഞ്ഞാലാണ് നോമ്പ് നോൽക്കേണ്ടത്. അതിനു മുന്നേ നോമ്പ് നോൽക്കാൻ പാടില്ല. മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത്, മാസപ്പിറവിയുടെ കാര്യത്തിൽ അസൽ എന്താണ്? എല്ലാ മാസവും 30 ദിവസമാണെന്നുള്ള മാസപ്പിറവിയുടെ കാര്യത്തിലെ അസൽ എന്താണ്? അടിസ്ഥാനം എന്താണ്? എല്ലാ മാസവും 30 ആണ്, ദലീല് വ്യക്തമായതല്ലാതെ. 29 ആണ് എന്നതിനുള്ള തെളിവ് വ്യക്തമായതൊഴികെ മറ്റെല്ലാ മാസവും 30 ആണ്. മനസ്സിലായോ? പറഞ്ഞ് ദലീലെന്താ? ഒരു മാസം 30 അല്ല എന്നുള്ളതിന് ദലീലെന്താണ്? മാസപ്പിറവി കാണലാണ്. മാസപ്പിറവി കാണുക എന്ന തെളിവ് ഉണ്ടാകാത്തടത്തോളം കാലം അസൽ എന്താണ്? മാസം 30 ആണെന്നുള്ള മാസം 30 ആണെന്നുള്ളതാണ് അസല്. പക്ഷെ ആ അസലിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് കാണാം. തെളിവ് എന്താണ്? ഹിലാല് കാണണം. അതിനും ഇതിൽ തെളിവുണ്ട്. എന്താ എവിടെ തെളിവ്? ഫൈനുഹും അലൈക്കും ഫഖ്ദുറു, കണക്ക് കൂട്ടുക. അപ്പൊ അസൽ അതാണ്, 30 എന്നാണ്. അതേസമയം ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇതോട്ട് ഈ ഹദീസിന്റെ ഒരു ഏതാണ്ട് ഒരു ചുരുക്ക വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ അടുത്ത ഹദീസ്, വളരെ എളുപ്പമുള്ള ഹദീസാണ് അടുത്തത്, അപ്പൊ അത് കാണാതെ പഠിക്കുക. ഇൻഷാല്ലാ നാളെ ആ ഹദീസിന്റെ വിശദീകരണം നമുക്ക് ആരംഭിക്കാം. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ്.